ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിനോട് വിട പറയുകയും അവസാനത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയുമാണ്. പരിശുദ്ധ റമദാനിൻ്റെ ശ്രേഷ്ഠതയും അതുപോലെ നോമ്പിൻ്റെ ലക്ഷ്യവും എന്ന് പറയുന്നത് തഖ്വ കൈവരിക്കുക എന്നതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ നരകത്തെ കാക്കുക, നരകത്തിൽ നിന്നുള്ള മുക്തി നേടുക എന്നതാണ്. ഒരാളുടെ ജീവിത ലക്ഷ്യം വിജയിക്കുന്നത് അയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. സൂറത്തു ആലി ഇംറാനിലെ 185-ാമത്തെ വചനത്തിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു വചനം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, എല്ലാ ആളുകളും മരണം അനുഭവിക്കുക, ആസ്വദിക്കുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ പൂർണ്ണമായി നൽകപ്പെടും. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖില അൽജന്ന, ആ ദിവസം ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ഫമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ, ഭൗതിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനാപരമായ അല്ലെങ്കിൽ വഞ്ചനയുടെ വിഭവങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ഇത് വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവൻ വിജയിച്ചിരിക്കുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരവസരമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള എമ്പാടും മാർഗങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് മുക്തമാകുവാനുള്ള മാർഗങ്ങളും വഴികളും അള്ളാഹു നൽകിയിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും നരകത്തിൽ ചെന്ന് ചാടിക്കുന്ന തിന്മകൾ ഏതൊക്കെയാണ് അതിനെ സംബന്ധിച്ച് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സ്വർഗത്തിൽ എത്തിക്കുന്ന വിഷയങ്ങളോ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളോ അല്ല, നരകത്തിൽ നിന്ന് മുക്തി ലഭിക്കാൻ ആവശ്യമായ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നിലധികം ഹദീസുകളിൽ ഇന്നലില്ലാഹി വ തഖാ ഫീ കുല്ലി ലൈല ഫീ കുല്ലി യൗമിൻ വലൈല പല രീതിയിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. തീർച്ചയായും അള്ളാഹുവിന് എല്ലാ ഓരോ ദിനരാത്രങ്ങളിലും നരകമോചിതരായ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകൾ, അള്ളാഹു മോചിപ്പിക്കുന്ന ആളുകളുണ്ട്. മറ്റൊരു ഹദീസിൽ ഇത് റമദാൻ മാസത്തിലാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ റമദാനിൽ അതിന് പ്രത്യേകം അവസരമുണ്ട് എന്ന ഹദീസും വന്നിട്ടുണ്ട്. അപ്പോൾ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ ഒരു ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. അതിനുവേണ്ടി ആയിരിക്കണം ഈ മാസത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഇതുമായി ബന്ധപ്പെട്ട് വന്നത് നമുക്ക് കാണാം. ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതുതന്നെയാണ് ഇവിടെയും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിയായ ഏകദൈവവിശ്വാസം, തൗഹീദ് ഉൾക്കൊള്ളുകയും ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുകയും അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുക, അവരോട് ദുആ ചെയ്യുക, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുക, അവരുടെ പ്രീതിക്കും തൃപ്തിക്കും വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ അള്ളാഹു അല്ലാത്തവരെ പേടിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തി കാംക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊഴിഞ്ഞ് ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക. ഇത് നരകത്തിൽ നിന്ന് മുക്തി നൽകുന്ന വിഷയമാണ്. ഇതില്ല എങ്കിൽ അയാൾ എത്ര നോമ്പ് നോറ്റാലും നമസ്കരിച്ചാലും ഹജ്ജ് ചെയ്താലും സക്കാത്ത് കൊടുത്താലും എന്ത് ചെയ്താലും അതിന്റെ യാതൊരു ഫലവും പരലോകത്ത് അയാൾക്ക് ലഭിക്കുകയില്ല. ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാനുള്ള അടിസ്ഥാന മാനദണ്ഡം എന്ന് പറയുന്നത് അയാൾ ശരിയായ ഏകദൈവവിശ്വാസം തൗഹീദ് അനുസരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അല്ല അവനോട് മാത്രം ദുആ ചെയ്ത് ജീവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇമാം ബുഖാരി വിവിധ രീതികളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ ഒരു സഹാബി അൻസാരികളിൽപ്പെട്ട ഇത്ബാൻ ഇബ്നു മാലിക് എന്ന് പറയുന്ന സഹാബി പ്രായമെത്തി കണ്ണിന് കാഴ്ചക്ക് പ്രയാസമുണ്ടായപ്പോൾ മഴ പെയ്താൽ ചളിയും വെള്ളവുമായി പള്ളിയിലേക്ക് പോകാനുള്ള പ്രയാസവും അനുഭവപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കൽ ചെല്ലിയയച്ചു, നിങ്ങളൊന്ന് എൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ വീട്ടിൽ നമസ്കരിക്കാനുള്ള ഒരു സ്ഥലം അത് നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ എനിക്കതൊരു മുസല്ലയായി നമസ്കാര സ്ഥലമായി സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആവശ്യം അംഗീകരിക്കുകയും മറ്റു ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഏതാനും സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത്ബാനു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്നു അവിടെ വെച്ച് അവർ ജമാഅത്തായി നമസ്കരിച്ചു. ഇത് ഫർള് നമസ്കാരമായിരുന്നില്ല എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. സൂര്യൻ ഉയർന്നപ്പോൾ പകൽ ഉയർന്നപ്പോൾ, അതായത് അന്ന് രാവിലെയുമല്ല ഉച്ചക്കുമല്ലാത്ത സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത്. അപ്പോൾ ഫർളല്ലാത്ത ഒരു നമസ്കാരം അവിടെ വെച്ച് നിർവഹിച്ചു എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും നമസ്കാരത്തിന്റെ മുന്നേയും ശേഷവുമായി അവിടെ ചില ചർച്ചകളുണ്ടായി. നബിയും സഹാബത്തും വന്നത് അറിഞ്ഞ് ആ പ്രദേശത്ത് നിന്ന് അവിടെ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിൽ നിന്ന് വന്നുകൂടിയ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ ചില ചർച്ചകൾ നടത്തി. അവിടെ ഉണ്ടായിരുന്ന അവിടെ വരാതിരുന്ന ഒരാളെ കുറിച്ച് മാലിക് ഇബ്നു ദുഹ്സുൻ എന്ന് പറയുന്ന ആൾ, അയാൾ അവിടെ പോയി. ചില ആളുകൾ പറഞ്ഞു അദ്ദേഹം കപട വിശ്വാസിയാണ്, അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടാത്തവനാണ്. ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ വിവിധ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിച്ച് ചോദിച്ചു, ചില ഹദീസുകളിൽ കാണാം നിങ്ങൾ അങ്ങനെ പറയരുത്, അതായത് മുനാഫിഖാണ്, അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടാത്തവനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലാ തഖൂലു യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് അവന്റെ മുഖം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് അവനോട് പറഞ്ഞുകൂടെയോ? അപ്പൊ അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടാത്ത കപട വിശ്വാസിയാണ് എന്ന് നിങ്ങൾ പറയുന്ന ഇയാളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ വജ്ഹ് അവന്റെ മുഖം അവനെ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ വജ്ഹ് കാണണം എന്ന ആഗ്രഹത്തോടുകൂടി പറയാൻ നിങ്ങൾക്ക് അവനോട് ആവശ്യപ്പെട്ടുകൂടെ? ആല ബല, അപ്പൊ സഹാബികളിൽപ്പെട്ട ആളുകൾ പറഞ്ഞു അതെ. ആല ഫഇന്നഹു ലാ യുവാഫി അബ്ദുൻ യൗമൽ ഖിയാമ ബിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിന്നാർ, ഇങ്ങനെയുള്ള ഒരാൾ അവൻ നാളെ പരലോകത്ത് അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുകയില്ല, അവൻ അവിടെ എത്തുകയില്ല. ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മേൽ നരകം ഹറാമാക്കിയിട്ടല്ലാതെ. അപ്പൊ കപട വിശ്വാസിയാണ്, അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടാത്തവനാണ് എന്ന് സഹാബികളും അവിടെ കൂടിയ ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആവശ്യപ്പെടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ പറഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? വെറുതെ പറയല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതേ നാവുകൊണ്ട് അതേ രീതിയിൽ അതിനേക്കാൾ വലിയ ഇഖ്ലാസിൽ ജാറത്തിലും ദർഗകളിലും മക്ബറകളിലും മസാറുകളിലും എല്ലാം പോയി അവിടെ എല്ലാം കയറി ഇറങ്ങി നേർച്ച വഴിപാടുകളും അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയും ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഇതൊന്നുമില്ലാതെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുത്തൻ അങ്ങനെ പറഞ്ഞാൽ അവന്റെ മേൽ അള്ളാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു എന്നതാണ്. ഇതുപോലെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം, ആയത്ത് നമുക്ക് കാണാം. ഇപ്പൊ എന്താണ് ചുരുക്കം? ശരിയായ ആശയം ഉൾക്കൊണ്ട് ശിർക്ക് ചെയ്യാത്തവനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ
അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു, അവനെ അള്ളാഹു നരകത്തിലിടുകയില്ല. എന്നാൽ തൗഹീദുള്ള ആളുകളും നരകത്തിലെത്താം, അത് വേറെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും അവർ ശാശ്വതരായി നരകത്തിൽ കഴിയേണ്ടി വരികയില്ല. അവരനുഭവിക്കേണ്ട ശിക്ഷയുടെ കാലാവധി നരകത്തിൽ കഴിച്ചു കൂട്ടിയതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെയും മലക്കുകളുടെയും മറ്റും ശഫാഅത്ത് കൊണ്ടും അള്ളാഹുവിന്റെ തന്നെ മഹത്തായ ഫളൽ കൊണ്ടും അവസാനം അള്ളാഹു ഒരു പിടി വാരി നരകത്തിൽ നിന്ന് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. എന്തുകൊണ്ട് അവർ നരകത്തിൽ നിന്ന് അവസാനമെങ്കിലും രക്ഷപ്പെടുന്നു? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു എന്നതാണ്. ചിലപ്പോൾ വേറൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഈ ഉറച്ച കാര്യം കൊണ്ട് അള്ളാഹു അവരെ വാരിയെടുത്ത് പിന്നീട് നഹ്റുൽ ഹയാത്തിൽ മുക്കി ജീവിപ്പിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരുപാട് ഹദീസുണ്ട്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കരകളഞ്ഞ രീതിയിൽ ഉൾക്കൊള്ളുക, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ഒരു കാര്യമില്ല എങ്കിൽ ഒരിക്കലും നരകത്തിൽ നിന്ന് ഒരു കാലത്തും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുകയും ഇനി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും, ചില ഹദീസുകളിൽ വൈൻ സനാ വൈൻ സറഖ കട്ടാലും വ്യഭിചരിച്ചാലും ശരി, തൗഹീദ് ഉണ്ടോ, അവനെ എന്നെങ്കിലും ഒരിക്കൽ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. അവൻ ശാശ്വതനായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയില്ല. എന്നാൽ ശിർക്കുണ്ട്, വേറെ ഒരുപാട് നല്ല അമലുകളായി ഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും അയാൾ പാലിച്ചിട്ടുണ്ട്, എന്നാൽ ശിർക്കും ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളുടെ ഗതി എന്തായിരിക്കും? ഒരു കാലത്തും അയാൾ നരകത്തിൽ രക്ഷപ്പെടുകയില്ല. ഒരു നോമ്പും ഒരു നമസ്കാരവും ഒന്നും അയാൾക്ക് ഉപകാരപ്പെടില്ല, അയാൾ ശാശ്വതമായി നരകത്തിലായി. മറ്റേയാളോ അടിയുറച്ച തൗഹീദുള്ള എന്നാൽ എമ്പാടും തിന്മകൾ ചെയ്തവൻ, അവൻ കുറച്ചു കാലം നരകത്തിൽ കിടക്കേണ്ടി വന്നാലും എന്നെങ്കിലും നരകത്തിൽ രക്ഷപ്പെടും എന്നത് ഉറപ്പാണ്. ഇത് പ്രതീക്ഷയല്ല, ഉറപ്പുള്ള കാര്യമാണ്. ആ ഒരു വലിയ കാര്യം തൗഹീദിനെ സംബന്ധിച്ച് ഇത് നരകത്തിൽ നിന്ന് മുക്തിക്കുള്ള ഒന്നാമത്തെ വിഷയമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി, ഇമാം തിർമിദി റിപ്പോർട്ടിട്ടുള്ള ഒരു ഹദീസിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യത പുലർത്തുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തക്ബീറത്തുൽ ഇഹ്റാം, അതായത് ഇമാം അല്ലാഹു അക്ബർ എന്ന് ഒന്നാമത്തെ റക്അത്തിൽ പറയുമ്പോൾ അയാൾ 40 ദിവസം തുടർച്ചയായി അങ്ങനെ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. എപ്പോഴെങ്കിലും വന്ന് കയറിയ പോരാ, ജമാഅത്ത് തുടങ്ങുമ്പോൾ ഒന്നാമത്തെ തക്ബീർ ഇമാമിന്റെ കൂടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആദ്യം മുതൽ ജമാഅത്തിൽ പങ്കെടുക്കുക. 40 ദിവസം ഒരാൾ അങ്ങനെ ജമാഅത്തിൽ പങ്കെടുത്താൽ അയാൾക്ക് രണ്ട് ബറാഅത്തുണ്ട്, രണ്ട് മുക്തിയുണ്ട്. എന്താണ് രണ്ട് മുക്തി, രണ്ട് മോചനം? ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, രണ്ടാമത്തേത് കാപഢ്യത്തിൽ നിന്നുള്ള മോചനമാണ്. കാപഢ്യമുള്ളവന് അങ്ങനെ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല, അവന് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടും. അതുപോലെ തന്നെ പരലോകത്ത് അവൻ നരകത്തിൽ നിന്നും രക്ഷപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഈ റമദാൻ നമുക്കതിനു വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന സന്ദർഭമാണ്. ഏതായാലും മറ്റു കാര്യങ്ങളൊക്കെ വിട്ട് റമദാൻ ലക്ഷ്യം വെച്ച് കഴിഞ്ഞുകൂടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ 30 ദിവസവും പിന്നെ ഒരു 10 ദിവസം കൂടി അധ്വാനിച്ചാൽ എല്ലാ ജമാഅത്തുകൾക്കും ആദ്യം മുതൽ പങ്കെടുക്കുകയാണെങ്കിൽ നരകമുക്തിയും കാപട്യത്തിൽ നിന്നുള്ള മുക്തിയും നമുക്ക് നേടിയെടുക്കാം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മനുഷ്യന്റെ വിജയമാണ് എന്ന് തുടക്കത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമത്തേത്, നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരങ്ങളാണ് സുബ്ഹ് നമസ്കാരവും അസ്ർ നമസ്കാരവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും നമസ്കാരം നിർവഹിച്ച ഒരുത്തൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. യഅനി അൽ ഫജർ വൽ അസ്ർ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരം ഫജറാണ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരം അസ്റാണ്. ഇത് രണ്ടും ആ സമയം തെറ്റാതെ നമസ്കരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അപ്പോ ശ്രേഷ്ഠ നമസ്കാരങ്ങളിൽപ്പെട്ട ഈ രണ്ട് നമസ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയാൽ അതിൽ അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നാലാമത്തേത്, ളുഹ്റിന്റെ മുമ്പും പിമ്പുമായി സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. രണ്ടും രണ്ടുമായി നമസ്കരിക്കാം, നാലും രണ്ടുമായി നമസ്കരിക്കാം, നാലും നാലുമായി നമസ്കരിക്കാം, മുമ്പ് നാല് ശേഷം നാല്, ഇങ്ങനെ മുന്നേ നാലും ശേഷം നാലും എട്ട് റക്അത്ത് ളുഹ്റിന്റെ മുമ്പും പിമ്പുമായി ആരെങ്കിലും നമസ്കരിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ, അവനെ നരകത്തിന്റെ മേൽ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. ഒരു നാല് റക്അത്ത് വീതം ഇങ്ങനെ പതിവായി ഒരാൾ ചെയ്താൽ അയാൾ നരകത്തിൽ നിന്ന് മുക്തി നേടും.
ഇമാം അഹമ്മദ് അബൂദാവൂദ് നസായി തിർമിദി എല്ലാം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. അഞ്ചാമത്തേത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുക എന്നതാണ്. നമുക്കറിയാം ഖിയാമത്ത് നാളിൽ മറ്റാരുടെയും തണലില്ലാത്ത അള്ളാഹുവിന്റെ തണല് മാത്രമുള്ള അവൻ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗം ആളുകളെ സംബന്ധിച്ച് ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. അതിൽ അവസാനത്തതായി 7-ാമത്തതായി പല ഹദീസുകളിലും വന്നിട്ടുള്ള ഒരു കാര്യം എന്താണ്? അവൻ അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുക. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ചില റിപ്പോർട്ടിൽ ഫിൽ ഫീ ഖലാ എന്ന് കാണാം, ഒഴിഞ്ഞ സ്ഥലത്ത് ആരും കാണാതെ, മറ്റാരെയും കാണിക്കാനല്ല, മറ്റാരെങ്കിലും കണ്ടതുകൊണ്ടുമല്ല, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് മാത്രം ഒരാൾ കരയുന്നു. ഫഫാദത്തു ഐനാ, അങ്ങനെ അവന്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു തണലിട്ട് കൊടുക്കും. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിനെ ഓർത്ത് ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ഒരാൾ, ഒരാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദ ലബനു ഫിൽ ദർഇ, കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു കയറാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ പാല് കറന്നെടുക്കാൻ പറ്റും. കറന്നെടുത്ത പാല് ഒരു നിലക്കും ആ പുറത്തേക്ക് വന്ന ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് കയറ്റാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ ഒരു അസംഭവ്യമായ കാര്യത്തെ സൂചിപ്പിക്കാനാണ് കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് തിരിച്ചു പ്രവേശിക്കാത്ത കാലത്തോളം അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ, 2 അടയാളങ്ങൾ ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായി വേറൊന്നുമില്ല. എന്താകുന്നു ആ 2 തുള്ളികൾ? ഒന്ന്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ് അങ്ങനെ ഉറ്റുവീഴുന്ന ഖത്ര, ഒരു തുള്ളിക്കണ്ണിനീർ, ഒരു കൊട്ടക്ക് വേണമെന്നല്ല, ഖത്ര, ഒരു തുള്ളിക്കണ്ണിനീർ അവന്റെ ഹൃദയത്തിലുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് മൂലം അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയാൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. വഖത്രത്തു ദമിൻ തുഹ്റാബു ഫിസബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കപ്പെടുന്ന ഒരു തുള്ളി രക്തം, ഇത് അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇതൊക്കെ നേരത്തെ പറഞ്ഞ സംഭവമായി അതിന്റെ വിശദീകരണമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. 6-ാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുക. അള്ളാഹുവിന്റെ മാർഗം എന്ന് പറയുമ്പോൾ പൊതുവെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ്. എന്നാൽ സാഹചര്യങ്ങളിൽ നിന്ന്, അതിന്റെ മറ്റ് സൂചനകളിൽ നിന്ന്, അതല്ലാത്ത വിഷയത്തിലും അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അത്തരം ഒരു ഹദീസ് നമുക്ക് കാണാം. അബായത്ത് ബിൻ റിഫാഅ പറയാണ്, എന്നെ അബു അബ്സ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ഞാൻ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകുന്ന എന്നെ കണ്ടപ്പോൾ അബു അബ്സ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനി ഖബറത്ത് ഖദമാ ഫീ സബീലില്ലാഹ് ഹറമഹുല്ലാഹു അലന്നാ. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരുടെ 2 കാൽപാദങ്ങൾ പൊടി പുരണ്ടിട്ടുണ്ടോ ആ അവനെ അള്ളാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ പള്ളിയിലേക്ക് നടന്നു പോകുന്നുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു യാത്രയാണ്. നടന്നു പോകുമ്പോൾ കാലിലും മണ്ണും ചെളിയും ഒക്കെ ആകും. അങ്ങനെ ആരുടെയെങ്കിലും കാലിൽ പൊടി പുരണ്ടിട്ടുണ്ടോ, ആ കാല് ആരുടേതാണോ അവനെ അള്ളാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കി എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. 7-ാമത്തെ കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അത് മുഖേന, നേരത്തെ പറഞ്ഞത് കാലിലുണ്ടാകുന്ന പൊടിയെ സംബന്ധിച്ചാണ്. ഇനി മൂക്കിൽ യാത്ര ചെയ്യുമ്പോൾ മൂക്കിൽ പൊടിപടലങ്ങൾ പറ്റിപ്പിടിക്കും. പലതരത്തിലുള്ള യാത്രകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ഒരാൾ, അയാളുടെ മൂക്കിൽ പൊടിപടലങ്ങൾ പറ്റിപ്പിടിക്കുന്നു. ലാ യജ്തമിഉ ദുഹാനു ജഹന്നം വഗുബാറുൻ ഫീ സബീലില്ലാ ഫീ മൻഖറൈ മുസ്ലിമിൻ. ഒരാളുടെ മൂക്കിൽ പൊടിപടലങ്ങളും നരകത്തിന്റെ പുകയും ഒരുമിച്ച് കൂടുകയില്ല. ഈ പൊടി, അല്ലെ, ഈ പൊടിപടലങ്ങൾ മൂക്കിലായത് എന്തുകൊണ്ടാ? പൊടിയുള്ള സ്ഥലത്തുകൂടി പോയത് കൊണ്ടല്ല, മറിച്ച് ഫീസബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു യാത്ര, ആ യാത്ര മൂലം അവന്റെ മൂക്കിൽ പൊടി പറ്റിപ്പിടിച്ചു എങ്കിൽ അതും നരകത്തിന്റെ പുകയും ഒരുമിച്ച് കൂടുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അയാൾക്ക് നരകത്തിൽ നിന്ന് മുക്തിയുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ മാർഗത്തിൽ പൊടി കാലിൽ പൊടി പുരണ്ടാലും മൂക്കിൽ പൊടി പുരണ്ടാലും ഈ യാത്രകൾ നരകത്തിൽ നിന്ന് മുക്തി നൽകുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. എട്ടാമത്തേത്, ഒരു വിശ്വാസി അവൻ ആളുകളോട് സൗമ്യമായും വിനയത്തോടും താഴ്മയോടും കൂടി പെരുമാറുന്ന പരുഷ സ്വഭാവക്കാരനാകാതിരിക്കുക എന്നതാണ്. മങ്കാന ഹയ്യനൻ ലയ്യനൻ ഖരീബൻ ഹറമഹുല്ലാഹു അലന്നാർ. ഇമാം ഹാക്കിം തന്റെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുകയും സഹീഹാണെന്ന് ഹദീസ് നിരൂപകന്മാർ രേഖപ്പെടുത്തുകയും ഉള്ള ഹദീസ്, ആരെങ്കിലും ഹയ്യനും ലയ്യനുമായാൽ എന്ന് പറഞ്ഞാൽ സൗമ്യനും പരുഷ സ്വഭാവിയും അല്ലാതെ ആളുകളോട് അടുപ്പം കാണിക്കുന്ന നിലയിൽ നല്ല സ്വഭാവക്കാരൻ നല്ല പെരുമാറ്റക്കാരനായാൽ അവന്റെ മേൽ അള്ളാഹു നരകത്തെ ഹറാമാക്കിയിരിക്കുന്നു. അപ്പോൾ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല സ്വഭാവക്കാരനാവുക, പരുഷക്കാരനാകാതിരിക്കുക എന്നത് നരകമുക്തി ലഭിക്കുന്ന വിഷയമാണ്. ഇതൊക്കെ നമുക്ക് റമദാനിൽ ഉപയോഗപ്പെടുത്താവുന്ന, റമദാനിലും അല്ലാത്തപ്പോഴും ഉപയോഗപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒമ്പതാമത്തെ കാര്യം, രണ്ട് പെൺകുട്ടികളെ ആരെങ്കിലും ശരിയായ നിലക്ക് തർബിയത്ത് നൽകി വളർത്തിയെടുത്താൽ ആ കാര്യം കൊണ്ട് നരകത്തിൽ നിന്ന് അയാൾക്ക് മറയുണ്ടായിത്തീരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വീട്ടിൽ ഒരു ഉമ്മയും രണ്ട് മക്കളും വന്നു. നമ്മൾ കേട്ട സംഭവങ്ങളാണ്. ആയിഷ ബീവിക്ക് ഒന്നും കൊടുക്കാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ വീട്ടിൽ ഒരു ചുളകാരക്ക, ഒരൊറ്റക്കാരക്ക, ഒരു കിലോ അല്ല ഒരു കാരക്കയല്ലാതെ ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ഈ കാരക്ക ഞാൻ ഈ ഉമ്മക്ക് എടുത്തു കൊടുത്തു, ഉമ്മ അതിൽ നിന്ന് തിന്നില്ല. ഒരു ചുള കാരക്ക രണ്ടായി കീറി രണ്ട് മക്കൾക്കും നൽകി. എന്നിട്ട് ഫഹറജത്, ആ പെണ്ണ് പുറത്തുപോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു. നബിയോട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ പെണ്ണ് വന്നതും കാരക്ക കൊടുത്തതും ഉമ്മ മക്കൾക്ക് വീതിച്ചു കൊടുത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനി ബുത്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ കുന്ന ലഹു സിത്രം മിനന്നാർ. ഇമാം ബുഖാരി മുസ്ലിം ഈ രണ്ട് ഹദീസ് പണ്ഡിതന്മാരും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഏതൊരു മനുഷ്യൻ ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്നുള്ള മറയായി നിൽക്കും എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മക്കളായിരിക്കും ഇവർ. ഈ മക്കളെ പരിപാലിച്ചത് കൊണ്ട്, പെൺമക്കളാൽ പരീക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവർക്ക് നരകത്തിൽ നിന്നുള്ള മുക്തി ലഭിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചതിന് ശേഷം കൊന്നു കളഞ്ഞുവെങ്കിൽ ഇന്ന് ജീവിക്കുന്നതിന്റെ മുന്നേയും ജീവിച്ചതിന് ശേഷവും പെൺകുട്ടികളെ കൊല്ലുന്ന കാലമാണ്. എന്തിന്? ജനിച്ചു പോയാൽ അപകടമാണ്, രക്ഷയില്ല, ദാരിദ്ര്യമാണ് എന്നോർത്തുകൊണ്ട്. പക്ഷേ അത്തരം പെൺകുട്ടികളെ പോറ്റി വളർത്തി അവർക്ക് തർബിയത്ത് നൽകിയാൽ നരകത്തിൽ നിന്നുള്ള മുക്തിയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മക്കളെ പോറ്റാൻ കഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾക്കുള്ള സന്തോഷ വാർത്തയാണ്. ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല. ആർക്ക് ഭക്ഷണം കൊടുത്താലും കൂലിയുണ്ട്. സ്വന്തം മക്കൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ആൺകുട്ടികളാണെങ്കിൽ പോയി പലപ്പോഴും അധ്വാനിക്കാൻ സാധിക്കും. എന്നാൽ പെൺകുട്ടികൾക്ക് അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആ പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ നരകത്തിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ച വേറെ ഒരു മതത്തെയും ഒരു ഇസത്തെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പത്താമത്തെ കാര്യം, നമ്മൾ റമദാനിലാണ്. റമദാൻ മാസം എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് മുക്തി നൽകുന്ന മാസമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇനി നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അസ്സിയാമു ജുന്ന, നോമ്പ് പരിചയാണ്. നോമ്പ് പരിചയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോമ്പ് പരിചയാണ് മുത്തഫഖുനലൈഹിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്ന പരിചയാണ് എന്ന് വേറെ ഹദീസുകളിൽ കാണാം. അതല്ല, അതോടൊപ്പം മനുഷ്യന് അവന്റെ ആരോഗ്യപരമായുള്ള പ്രതിരോധവും പരിചയം അതുകൊണ്ട് ലഭിക്കും എന്ന് വ്യാഖ്യാനിച്ച പൗരാണികരായ പണ്ഡിതന്മാരെയും കാണാം. അത് നോമ്പിന്റെ ലക്ഷ്യമായതുകൊണ്ടല്ല, അള്ളാഹു അത് മുഖേന നൽകുന്നു എന്ന് അവരുടെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷ്യം അതല്ല. അസ്സിയാമു ജുന്നത്തുൻ വഹിസ്നു മിനന്നാർ, നോമ്പ് പരിചയാണ്. എന്തിൽ നിന്നുള്ള പരിചയ? വഹിസ്നു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള രക്ഷാകവചമാകുന്നു എന്ന് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം അഹമ്മദിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ, യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ വഹുവ ലീ വ അനാജിസി ബിഹി. പരിച, എന്തിനാ പരിച ഉപയോഗിക്കുക? വെട്ടും തടവുമൊക്കെ തടുക്കാനാണ്, വെട്ടും അമ്പുമൊക്കെ തടുക്കാൻ വേണ്ടിയാണ്, നരകത്തെ തടുക്കാൻ. യസ്തജിന്നു ബിഹ, നോമ്പാകുന്ന പരിച കൊണ്ട് ഒരു അടിമ നരകത്തെ തടുക്കുന്നു. അപ്പൊ നോമ്പ് ശരിയായി നോറ്റ ഒരാൾക്ക് നരകത്തിൽ നിന്നുള്ള കാവലായി നോമ്പുണ്ടാകും എന്നതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവനെ 70 വർഷത്തേക്ക് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും. മറ്റൊരു റിപ്പോർട്ടിൽ ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരം എത്രയാണോ അത്ര വലിയ ഒരു കിടങ്ങ് അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ നോമ്പാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ നോമ്പിനെ മാറ്റിയെടുക്കാൻ നരകത്തിൽ നിന്നുള്ള മുക്തി ലക്ഷ്യം വെച്ച് ആ ഉദ്ദേശം പൂർത്തിയാകുന്ന തരത്തിൽ ശരിയായ നോമ്പ് തോൽക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. 11-ാമത്തെ കാര്യം, നരകത്തിൽ നിന്നുള്ള മുക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. സൂറത്തുൽ ബഖറ, റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന ആദാബന, നമുക്കറിയുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ റബ്ബേ നീ ദുനിയാവിൽ നന്മ നൽകണമേ ആഖിറത്തിൽ നന്മ നൽകണമേ. ആഖിറത്തിൽ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തന്നെ അത് നരകത്തിൽ നിന്ന് രക്ഷയാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഖുർആൻ അവിടെ നിർത്തിയില്ല, വഖിന ആദാബന്നാർ, ആഖിറത്തിൽ നന്മ നൽകണം, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. ഇതാരാണ് സൂറത്തുൽ ബഖറിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയാണ്. സൂറത്തു ആലി ഇംറാൻ, റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിന ആദാബന്നാർ, റബ്ബേ നിന്നിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഏതിനാൽ ഞങ്ങൾ വിശ്വാസികളാണ് എന്നതുകൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ ഞങ്ങളുടെ പാപങ്ങൾ. വഖിന ആദാബന്നാർ, ഞങ്ങൾ നരകശിക്ഷയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമേ. ആലി ഇംറാനിലെ തന്നെ 191-ാമത്തെ വചനം, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന ആദാബന്നാർ, ഈ ദുനിയാവ് മുഴുവൻ നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ, ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, നീ എത്ര പരിശുദ്ധൻ, അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. സൂറത്തുൽ ഫുർഖാൻ, ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ യഥാർത്ഥ ദാസന്മാരുടെ ലക്ഷണമായി ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ, അർത്ഥം പറയാതെ തന്നെ നമുക്കറിയാം. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ ഈ കാര്യം പഠിപ്പിച്ചതായി കാണാം. അപ്പൊ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച സ്വാലിഹീങ്ങളുടെ, സത്യവിശ്വാസികളുടെ ഒക്കെ പ്രാർത്ഥനയായി ഖുർആൻ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നമ്മൾ പ്രാർത്ഥനയിൽ പലപ്പോഴും പിന്നിലാണ്. അനാവശ്യമായ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ബിദ്അത്തായ പ്രാർത്ഥനകൾ ഒഴിവാക്കിയതോടൊപ്പം സുന്നത്തായ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓർക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് റമദാനിൽ പ്രത്യേകിച്ച്. ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി രണ്ടേ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുക, രണ്ടാമത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, ഇതിനു വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ പോലും നിരന്തരമായി അത് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തുവെങ്കിൽ പ്രവാചകനേക്കാൾ എവിടെയോ താഴെ കിടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമ്മളത് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനോട് സ്വർഗം തരണേ എന്ന് 3 തവണ ആവശ്യപ്പെട്ടാൽ ചോദിച്ചാൽ കാലത്തിൽ ജന്ന, സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വമൻ ഇസ്തജാറ മിനന്നാരി തലാഹ മറാ, 3 തവണ ഒരാൾ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിയാൽ, അള്ളാഹുവേ എന്നെ നീ നരകത്തിലാക്കല്ലേ എന്ന് 3 തവണ ഒരാൾ ചോദിച്ചാൽ കാലത്തിൻ നാറു, നരകം പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ ആരാ പറയണത്, നരകം പറയാണ്, നരകം പറയുന്നു, അല്ലാഹുവേ ഇവന് നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമേ, അഭയം നൽകണമേ എന്ന് നരകം പ്രാർത്ഥിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ എമ്പാടും വർദ്ധിപ്പിക്കുക, സ്വർഗം ചോദിച്ചുകൊണ്ടും നരകത്തിൽ നിന്നുള്ള രക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടും. 12-ാമത്തെ കാര്യം, തന്റെ സഹോദരന്റെ മാനം കെടുത്തപ്പെടുന്ന സന്ദർഭത്തിൽ, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുമ്പോൾ സഹോദരന്റെ മാനം കാക്കാൻ വേണ്ടി ആരെങ്കിലും പരിശ്രമിച്ചാൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു തടുക്കും. ഒരുത്തന്റെ മാനം നമ്മൾ കാക്കും, മാനം കാത്തതിന് പകരം നമ്മുടെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു കാക്കും. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. 12-ാമത്തെ കാര്യം സദഖയാണ്. റമദാൻ നമുക്കറിയാം, സദഖയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ധർമ്മം ചെയ്യാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ 10-ൽ ഇതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാം.
ഒരുപാട് ഹദീസുകളിൽ അതിനു വേണ്ടി പ്രവാചകൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഹദീസ് മാത്രം ഇവിടെ സൂചിപ്പിക്കാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ കുറിച്ച് താക്കീത് ചെയ്യുകയും നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോഴൊക്കെ തന്റെ മുഖം തിരിച്ചു കളയും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറ, ഒരു കാരക്ക കീറുകൊണ്ടെങ്കിലും. നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കാരക്ക കൊള്ളു, അതേ ഉള്ളൂ. ഇവിടെ നബി എന്താ പറയുന്നത്? ഒന്നില്ല, ഒരു കീറേ ഉള്ളൂ, ഒരു കഷ്ണമേ ഉള്ളൂ എങ്കിൽ, ഒരു കഷ്ണം കാരക്ക ഉണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. അതും കൊടുക്കാനില്ലെങ്കിൽ ഫബി കലിമത്തിൻ തയ്യിബ, നല്ല ഒരു വാക്ക് ചോദിച്ചു വന്ന അല്ലെങ്കിൽ ദരിദ്രരായ അവകാശികളായ ആളുകളോട് നിങ്ങൾ പറഞ്ഞേക്കുക. ഒന്നുമില്ലായിട്ട തരാനില്ലാത്തത്, എന്തെങ്കിലും ഉണ്ട് തരാമായിരുന്നു, നല്ലൊരു വാക്കാണ്. അതെങ്കിലും പറയണം, ആട്ടിവിടരുത്. ഒരു കാരക്ക കീറാണെങ്കിൽ അത് നബിന്റെ കാലഘട്ടത്തിലുള്ള ഒരു കാരക്കയുടെ, മദീന എന്നാൽ എമ്പാടും കാരക്ക കൃഷിയുള്ള ഒരു രാജ്യമാണ്. ഇന്നും പോയാൽ നമുക്ക് കാണാം, മദീന പരിസരങ്ങളിൽ ഒരുപാട് കാരക്കത്തോട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് കിൻഡൽ കണക്കിന്, ടൺ കണക്കിന് കാരക്കകൾ അവിടെ നിന്ന് കയറ്റിയേക്കുന്നു, ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നു. ആ ഒരു നാട്ടിലാണ് പ്രവാചകൻ പറയുന്നത്, ഒരു കാരക്കയുടെ കീറെങ്കിലും. അപ്പൊ നമ്മൾ ആലോചിക്കും, നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ട്, അതിന്റെ ഒരു കഷ്ണം കൊണ്ടെങ്കിലും നരകത്തെ കാക്കണമെന്നത് പ്രവാചകന്റെ വിശ്വാസികളോടുള്ള ഉപദേശമാണ്. അപ്പൊ ഇതൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില സംഗതികൾ ഹദീസിൽ പ്രത്യേകം പരാമർശിച്ചത് പറഞ്ഞു എന്ന് മാത്രം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, നരസ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങൾ വേറെയുണ്ട്, നരകത്തിലേക്ക് എത്തിക്കുന്ന തിന്മകൾ വേറെയുണ്ട്. അതൊന്നും പറയാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന 10-13 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്ന യഥാർത്ഥ അല്ലാഹുവിന്റെ നരകമോചിതരായ ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിൽ അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത്ത വഅദല്ലമാൻ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും സുപ്രധാനമായ റമദാനിലെ സന്ദർഭമാണ് റമദാനിൻ്റെ അവസാനത്തെ 10. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു ഹദീസും ഇവിടെ പറയുന്നില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ശ്രേഷ്ഠതയും കാര്യങ്ങളുമൊക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിച്ചു. ഒന്ന്, സദഖ നേരത്തെ പറഞ്ഞു, പലതരത്തിലുള്ള ആവശ്യക്കാരായ ആളുകളും ഉണ്ട്. അവരെയൊക്കെ സഹായിക്കുക എന്ന് പറയുന്നത് ഏറെ പുണ്യമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് റമദാനിൽ നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള വിഷയവും. സക്കാത്തിന്റെ മാസമല്ല റമദാൻ. റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ ഖുർആനോ ഹദീസോ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ശരിയായ ഒരു രേഖയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അതിന്റെ സമയം എത്തുന്നത് എപ്പോഴാണോ അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ആളുകൾ വളരെ മുമ്പ് തന്നെ, മുമ്പ് കാലത്തെ റമദാനിനെ അതിനുള്ളൊരു മാസമായി തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്നും അങ്ങനെ നടന്നു വരുന്നു. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. അതെന്താണ്? ഇംഗ്ലീഷ് മാസം അല്ലെങ്കിൽ വർഷം കണക്കാക്കി നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സക്കാത്തിൽ വീഴ്ച വരുത്തും. അറബി മാസമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ആധാരമായി കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസംബർ ടു ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ഇങ്ങനെ ഏതെങ്കിലും ഒരു മാസം അടുത്ത വർഷത്തെ അതേ മാസം വരെ കണക്കാക്കി കൊടുത്താൽ 11 ദിവസത്തെ സക്കാത്ത് നമ്മൾക്ക് കുറഞ്ഞു പോകുന്നു. കാരണം അറബിയും ഇംഗ്ലീഷ് മാസവും തമ്മിൽ 11 ദിവസത്തെ കുറവുണ്ടാകും. എന്നാൽ അറബിയിലേക്ക് അത് മാറ്റുമ്പോൾ കൃത്യമായി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വർഷം കണക്കാക്കിയാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ, ഇപ്പോൾ സാമ്പത്തിക വർഷം കണക്കാക്കി അല്ലെങ്കിൽ നമ്മൾ എന്ന് തുടങ്ങിയോ ആ ഇംഗ്ലീഷ് ഡേറ്റ് വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ വർഷവും 11 ദിവസത്തെ സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടില്ല എന്നർത്ഥം. അത് നമ്മൾ കൊടുക്കുന്നതിൽ വീഴ്ച വരും. അങ്ങനെ ഒരു ഗുണം ഇതിനോട് ചേർക്കുമ്പോൾ ഉണ്ട്. അല്ലാതെ റമദാനിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന ഒരു കൽപ്പനയും നിർദ്ദേശവും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. ജനങ്ങൾ അത് പിന്തുടരുന്നു വരുന്നു എന്നതുകൊണ്ട് സക്കാത്ത് നൽകാനുള്ള ആളുകൾ അതിനെ കണക്കും തോതൊന്നും പറയില്ല. അത് കൃത്യമായി കണക്കുകൂട്ടി ഒന്നും അറിയാത്ത ആളുകൾക്ക് കണക്കുകൂട്ടി മനസ്സിലാക്കാനുള്ള പല സംവിധാനങ്ങളും ഇന്നത്തെ ലോകത്തുണ്ട്. സ്വയം ചെയ്തു നോക്കാം. അങ്ങനെ അത് ശരിയാണോ മാനദണ്ഡം എന്ന് പരിശോധിക്കണമെന്ന് മാത്രം. അങ്ങനെ കണക്കാക്കി സക്കാത്ത് നൽകുക, അതിൽ വീഴ്ച വരുത്തരുത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും വന്നേക്കാവുന്ന വിഷയമാണ് എന്നത് നാം മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ റമദാനിന്റെ ഈ അവസാനത്തെ 10 റമദാനിൽ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അതിന്റെ പുറമെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആരെങ്കിലും പ്രതിഫലേച്ഛയോടും
വിശ്വാസത്തോടും കൂടി രാത്രി നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അവസാനത്തെ പത്തിൽ എന്നുമാകാം, ഒറ്റയിട്ട രാവുകളിൽ മാത്രമല്ല, നബി ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയിട്ടുണ്ട്, ഇത്ര ദിവസം ബാക്കിയാകുമ്പോൾ ഇത്ര ദിവസം ബാക്കിയാകുമ്പോൾ എന്ന് എണ്ണിയത് കാണാം. അപ്പൊ ഇതൊക്കെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളാണ്. അത് വെച്ച് അവസാനത്തെ പത്തിൽ പൊതുവായി നബി പറഞ്ഞതുപോലെ അവസാനത്തെ പത്തിലോ ഒറ്റയിലോ ഇരട്ടയിലോ ലൈലത്തുൽ ഖദർ ആകാം. അത് കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായി തറാവീഹ് നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ 1000 വർഷത്തേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞ 83 വർഷം ഒരാൾ ജീവിക്കുക മാത്രമല്ല, 83 വർഷം ഒരാൾ ഇബാദത്ത് എടുത്താൽ കിട്ടുന്നതിനേക്കാൾ വലിയ കൂലി ഈ ഉറച്ച രാത്രിയുടെ പ്രവർത്തനം കൊണ്ട് ലഭിക്കുന്നു എന്നത് ലോകത്തെവിടെയും ലഭിക്കാത്ത അള്ളാഹുവിന്റെ അപാരമായ ഫളം കൊണ്ട് ലഭിക്കുന്ന ഒരു സവിശേഷതയാണ്, കാരുണ്യമാണ്, ഫളമാണ്, ഔദാര്യമാണ്. അത് നേടിയെടുക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ ഖുർആൻ പഠനവും പാരായണവും ഇതിനും അവസാനത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ജിബ്രീൽ വന്നു നബിയടുക്കൽ ഖുർആൻ പരിശോധന നടത്താറുണ്ടായിരുന്നു. അവസാനത്തെ വർഷം അത് 2 തവണ പരിശോധന നടത്തി എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇഹ്തികാഫ്, അത് ഇരിക്കാനുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുന്ന ആളുകൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇഹ്തികാഫിനെ കുറിച്ച് കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ സൂചന നൽകിയത് കാണാം. റമദാനുമായി ബന്ധപ്പെട്ട് ഇഹ്തികാഫിനെ സംബന്ധിച്ച പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. ഇഹ്തികാഫ് ഇരിക്കുന്നതും അതിനെ പ്രേരിപ്പിച്ചതും ഉള്ള ആയ കാര്യങ്ങൾ ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വരുന്ന അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. അങ്ങനെ റമദാനിനെ ശരിയായി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ മുമ്പിൽ ശരിയായ നോമ്പുകാരായി റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരികയും നാളെ പരലോകത്ത് നോമ്പ് മൂലം രക്ഷപ്പെടുന്ന, സൽക്കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുന്ന, ഉൾപ്പെടുവാൻ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാൻ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, മാരാവ്യാധികളിൽ നിന്നും അള്ളാഹുവേ മുസ്ലിം ഉമ്മത്തിനെയും ലോകത്തെയും നീ രക്ഷപ്പെടുത്തി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. റമദാനിന്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ശരിയായ ഇബാദത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരം അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. പ്രതികൂലമായി വരുന്ന സാഹചര്യങ്ങളെ അള്ളാഹുവേ നീ ഒഴിവാക്കി നൽകണമേ റഹ്മാനെ. പള്ളികളിൽ വരാൻ തയ്യാറുള്ള ആളുകൾ പോലും പള്ളികളിൽ വരാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല പള്ളിയുടെയും വാതിലുകൾ ഇന്ന് അടഞ്ഞുകിടക്കുകയാണ്. പലയിടത്തും ഇന്ന് നിയന്ത്രണം മുഖേന ആളുകൾക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹുവേ വിശ്വാസികൾക്ക് നീ മോചനം നൽകുകയും നിന്നെ ശരിയായ മനസ്സോടുകൂടി ഇബാദത്തെടുത്ത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ആരോഗ്യവും ആയുസ്സും അതുപോലെ അനുകൂല സാഹചര്യവും അള്ളാഹുവേ വിശ്വാസികൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ വിശ്വാസം കൊണ്ടും നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നരകമുക്തി നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നരകമുക്തി നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും കുടുംബക്കാരും സുഹൃത്തുക്കളുമായി മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ അവരെയും ഞങ്ങളെയും നരകമുക്തി നൽകി നാളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ അമലുകൾ കൊണ്ടും വിശ്വാസം കൊണ്ടും നാളെ പരലോകത്ത് നീ ഞങ്ങൾക്ക് നീ സ്വർഗം ജന്നത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ജന്നത്തുൽ ഫിർദൗസ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൗ വഖിനാ അദാബന്നാർ.